2021 മെയ് 5 ചൊവ്വാഴ്ച കേരള കൗമുദി പേപ്പറിന്റെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ബാബുകുട്ടൻ പരിധിക്ക് പുറത്ത് ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പുല്ലുവില. തിരുവനന്തപുരം. ട്രെയിൻ യാത്രക്കിടെ യുവതിയെ കവർച്ചയ്ക്ക് ഇരയാക്കുകയും ട്രെയിനിൽ നിന്ന് വീണ് യുവതിക്ക് ഗുരുതര പരിക്കേൽക്കുവാൻ ഇടയാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയെപ്പറ്റി സൂചനകളൊന്നുമില്ലാതെ പോലീസ് ആലപ്പുഴ നൂറനാട് സ്വദേശി ബാബുകുട്ടൻ എന്ന ആളെ കണ്ടെത്താൻ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കുകയും അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തതായി പോലീസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സംഭവത്തിൽ റെയിൽവേ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് വിവരം. മുളന്തുരുത്തി സ്നേഹനഗർ സ്വദേശി ആശയാണ് കഴിഞ്ഞ മാസം 28 രാവിലെ 8:45 ട്രെയിനിൽ മോഷണത്തിനും ആക്രമണത്തിനും ഇരയായത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ട്രെയിനിൽ നിന്ന് വീണ യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാഞ്ഞിരമറ്റം ഒലിപ്പുറത്ത് വെച്ചായിരുന്നു സംഭവം. വനിതാ കമ്പാർട്ട്മെന്റിൽ കയറിയ യുവതിയെ അക്രമി സ്ക്രൂ ഡ്രൈവർ ചൂണ്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും ആഭരണങ്ങളും വാങ്ങിയെടുക്കുകയായിരുന്നു. പിന്നാലെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ പ്രാണരക്ഷാർത്ഥം യുവതി ഓടുന്ന വണ്ടിയിൽ നിന്ന് ചാടുകയായിരുന്നു. തീവണ്ടിക്ക് വേഗം കുറഞ്ഞതിനാലും വീണത് മണൽത്തിട്ടയിലായിരുന്നതിനാലും ഗുരുതര പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും കഴുത്തിനും ഇടുപ്പെല്ലിനും പരിക്കേറ്റ യുവതി ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലാണ്. ബാബുകുട്ടൻ പരിധിക്ക് പുറത്താണ്. ട്രെയിനിൽ വച്ച് ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ബാബുകുട്ടൻ്റെ ഫോട്ടോ പരിക്കേറ്റ യുവതിയെ കാണിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് കേസ് അന്വേഷിക്കുന്ന റെയിൽവേ പോലീസ് ലുക്ക് ഔട്ട് നോട്ട് പുറത്തിറക്കിയത്. ആലപ്പുഴ നൂറനാട് ഉളവക്കാട് സ്വദേശിയായ ബാബുകുട്ടൻ്റെ ഫോട്ടോ നേരത്തെ പുറത്തുവിട്ടിരുന്നു. 2 DYSP അടങ്ങുന്ന 20 സംഘമാണ് പ്രതിക്കായി അന്വേഷണം നടത്തുന്നത്. മധ്യകേരളത്തിലെ കോട്ടയം ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തെരച്ചിൽ. ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, തിരുവല്ല തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇയാളെ മുമ്പ് കണ്ടിട്ടുള്ളത്. ഗുരുവായൂർ മുതൽ എറണാകുളം വരെ ഇയാൾ താമസിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം രാത്രിയും പകലും പരിശോധന നടത്തുന്നതായാണ് പോലീസിൻ്റെ വെളിപ്പെടുത്തൽ. ട്രെയിനുകളിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. വീടുമായും ബന്ധുക്കളുമായും അകന്നു കഴിയുന്നയാളാണ് ബാബുകുട്ടൻ. മറ്റൊരു കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് 12 പുറത്തിറങ്ങിയത്. ഇതിനുശേഷം ഒരു തവണ മാത്രമേ വീട്ടിൽ എത്തിയിട്ടുള്ളൂവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. സംഭവത്തിന് ശേഷം ബാബുകുട്ടൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതാണ് പോലീസിന് വെല്ലുവിളിയായിരിക്കുന്നത്. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒരു അടുപ്പവും ഇയാൾ വെച്ചു പുലർത്താറില്ല. വീട്ടുകാരുമായിട്ട് അകന്നു കഴിയുകയാണ്. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തെങ്കിലും ബാബുകുട്ടൻ എവിടെയെന്ന കാര്യത്തിൽ ആർക്കും ഒരു ധാരണയുമില്ല. ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ പിന്നാലെ കവർച്ച. മോഷണക്കേസിൽ ജയിൽ ശിക്ഷ ട്രെയിനിൽ സമാന സ്വഭാവത്തിൽ നടത്തിയ കവർച്ചയുമായി ബന്ധപ്പെട്ട് കോടതി ശിക്ഷിച്ച ബാബുകുട്ടൻ ശിക്ഷ കഴിഞ്ഞ് 12 പൂജപ്പുര ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അവസാനമായി ബാബുക്കുട്ടൻ വീട്ടിൽ വന്നത് 1 April പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. ട്രെയിനിൽ യുവതിയെ കവർച്ച ചെയ്ത സംഭവത്തിൽ പോലീസ് തന്നെ തിരയുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ബാബുക്കുട്ടൻ സുരക്ഷിത താവളത്തിൽ അഭയം തേടിയിട്ടുണ്ടാകുമെന്നാണ് പോലീസിൻ്റെ നിഗമനം. കൊല്ലം എറണാകുളം പാസഞ്ചറിൽ മുമ്പും അക്രമം. 14 മുമ്പ് പാസഞ്ചർ ട്രെയിനിൽ സ്ത്രീയെ ആക്രമിച്ചതിന് ബാബുകുട്ടനെതിരെ കേസുണ്ട്. 2007 July 31 സമാനമായ കേസുണ്ടായത്. അതും വനിതാ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ. കൊല്ലം എറണാകുളം പാസഞ്ചറിലായിരുന്നു സംഭവം. കൊല്ലത്തെ പേരിനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ നീങ്ങിയപ്പോൾ ബാബുകുട്ടൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് ചാടിക്കേറുകയായിരുന്നു. യുവതിയെ ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവരുകയും ദേഹോദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. 1.5 സ്വർണ്ണാഭരണങ്ങളായിരുന്നു അന്ന് മോഷ്ടിച്ചത്. ഈ കേസിൽ അറസ്റ്റിലായ ബാബുക്കുട്ടൻ 2 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷമാണ് പുറത്തിറങ്ങിയത്. കോവിഡിന് ശേഷം പരിശോധന പേരിലൊതുങ്ങി. കോവിഡ് വ്യാപനമായതോടെ സംസ്ഥാനത്തെ ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ പോലീസ് നടത്തി വന്നിരുന്ന പരിശോധന പേരിലൊതുങ്ങി. കോവിഡ് ഭയന്ന് യാത്രക്കാരെ നിരീക്ഷിക്കാനോ സംശയമുള്ളവരെ ചോദ്യം ചെയ്യാനോ ദേഹപരിശോധന നടത്താനോ പോലീസ് തയ്യാറല്ല. റിസർവ് ചെയ്ത യാത്രക്കാരെ മാത്രമുള്ളതിനാൽ ട്രെയിനുകളിൽ തിരക്ക് കുറവായത് ലാക്കാക്കിയാണ് പരിശോധനകൾ ഉഴപ്പിയത്. രാത്രി ട്രെയിനുകളിൽ പോലീസിൻ്റെ സാന്നിധ്യം ഇല്ലെന്നാണ് യാത്രക്കാരുടെ വെളിപ്പെടുത്തൽ. ട്രെയിനുകളിലെ സുരക്ഷിതത്വത്തിനായി RPFനെയും കേരള റെയിൽവേ പോലീസിനെയും വനിതാ പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ടെങ്കിലും പരിശോധനകളൊന്നും നടക്കാറില്ലെന്നതാണ് വാസ്തവം. സൗമ്യ വധക്കേസിന് 10 വയസ്സ്. കേരള ചരിത്രത്തിലെ ഏറ്റവും നിഷ്കൂരമായ കൊലപാതകങ്ങളിലൊന്നായ സൗമ്യ വധക്കേസിന് 10 വയസ്സ്. ട്രെയിൻ യാത്രക്കിടെ മാനഭംഗത്തിന് ഇരയാവുകയും 5 ദിവസം മരണത്തോട് മല്ലടിക്കുകയും ഒടുവിൽ ജീവൻ വെടിയുകയും ചെയ്ത 23-കാരിയുടെ കൊലപാതകം നടന്നത് 10 വർഷം കഴിയുമ്പോൾ പ്രതി ഗോവിന്ദച്ചാമി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ജയിലിലാണ്. 2022 ഒക്ടോബർ 3 ഗോവിന്ദച്ചാമിയുടെ ശിക്ഷാ കാലാവധി അവസാനിക്കും. 2011 ഫെബ്രുവരി 1 എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന തീവണ്ടിയിലെ വനിതാ കമ്പാർട്ട്മെൻറ്റിൽ സൗമ്യ ആക്രമിക്കപ്പെട്ടത്. ട്രെയിനുകളിൽ ഭിക്ഷാടനം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദച്ചാമി എന്ന ഒറ്റക്കയ്യൻ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞു. കേരള സമൂഹത്തെ തന്നെ ഞെട്ടിച്ച സംഭവത്തിൽ പ്രതിക്ക് വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തം തടവും 1,00,000 രൂപ പിഴയും കോടതി വിധിച്ചു. ദൃക്സാക്ഷികളില്ലാതിരുന്നതിനാൽ കേസിൽ സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു വിചാരണ പൂർത്തിയാക്കിയത്. ആകെ 82 സാക്ഷികളെയാണ് പ്രതിഭാഗം വിസ്തരിച്ചത്. 43 തൊണ്ടിമുതലും 101 രേഖകളും കേസിലേക്കായി കോടതിയിൽ സമർപ്പിച്ചു. 1007 കുറ്റപത്രമാണ് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി സമർപ്പിച്ചത്. എന്നാൽ കേസ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ കൊലക്കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇതോടെ വധശിക്ഷ 7 വർഷത്തെ കഠിന തടവായി കുറച്ചു. ഒപ്പം സുപ്രീം കോടതി മാനഭംഗ കുറ്റം അംഗീകരിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന ഇരയോട് കാണിച്ച ക്രൂരത കണക്കിലെടുത്ത് ജീവപര്യന്തം തടവ് ശിക്ഷയും അംഗീകരിച്ചു. 2 ശിക്ഷകളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നായിരുന്നു വിധി.